ஓம் நம சிவாய. யூ ஆர் அபவுட் டு லிசன் முண்டகோபனிஷத் டிவைன் டிஸ்கோர்ஸ் பிரசன்டட் பை கைவல்யானந்த சுவாமிகள். ஓம் நம சிவாய.
புனரபி அசாதாரணம் தது உபலப்தி சாதனம் உச்சதி. இதிண்ட உபலப்தி சாட்சாத்காரத்துள்ள சாதனம் இது விசிஷ்டமான. அப்போ விசிஷ்டமாய ഇതിന്റെ സാക്ഷാത്കാരത്തിനുള്ള ഉപായം വിശിഷ്ടമായിരിക്കും. അസാധാരണം സാധനം. എന്തുകൊണ്ട് യസ്മ എന്ന ചക്ഷുഷാഗ്രഹ്യത്തെ കേനചിതപി അരൂപത്വ. ഇതിനെ കണ്ണുകൊണ്ടാരും കാണുന്നില്ല, നഗ്നമായ നേത്രങ്ങൾ കൊണ്ട് കാണാൻ വയ്യ. എന്തുകൊണ്ട് രൂപമില്ല? ശിവനെയും വിഷ്ണുവിനെയൊക്കെ കണ്ണുകൊണ്ട് കാണാം, എന്തുകൊണ്ട്? അതിന് രൂപമുണ്ട്, അവർക്കൊക്കെ ജടയുണ്ട്, കിരീടമുണ്ട്, നാല് കൈയുണ്ട്. ഇതൊക്കെ അടയാളങ്ങളാണ്, ബാഹ്യമായ രൂപങ്ങളാണ്. അത് കണ്ണുകൊണ്ട് കാണാൻ കാണും. കണ്ണതിനു വേണ്ടിയിട്ടാണ്, രൂപങ്ങളെ കാണാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഈ തത്വം എന്ന ഗൃഹീതെ ചക്ഷുഷ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നില്ല. ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് എന്താണ്? എന്നാൽ ഇതിനെ കാണാൻ ശ്രമിക്കും, കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടേ. അങ്ങനെ ഒരു ശ്രമം വരും, ആവശ്യമില്ല. രൂപത്തെ ധ്യാനിച്ചാൽ രൂപത്തെ കണ്ണുകൊണ്ട് കാണും. അരൂപത്തെ ധ്യാനിച്ചാൽ എങ്ങനെ രൂപത്തെ കണ്ണുകൊണ്ട് കാണുന്നത്? കെനചിതപി അരൂപത്വ, ഇത് അരൂപമാണ്, ഇതിന് രൂപമില്ല. ഗൃഹീത വാച അനഭിധേയത്വ ദേവേർ ഇതരേന്ദ്രേ. ഇനി വാക്ക്, വാക്കെന്ന് പറയുമ്പോൾ ശബ്ദം, ശബ്ദത്തിലൂടെ അതിനെ ഗ്രഹിക്കാൻ പറ്റും. പിന്നെ നമ്മളതാ ശ്രമിക്കുന്നത്, ശബ്ദത്തിലൂടെ ഗ്രഹിക്കാൻ. ശബ്ദം ശ്രവിക്കുമ്പോൾ ശ്രവണം മനനം ശബ്ദത്തിലൂടെ ഗ്രഹിക്കാൻ ശ്രമിക്കും. ശബ്ദത്തിലൂടെ അതിനെ ഗ്രഹിക്കാൻ സാധ്യമല്ല. രൂപവും രസവും അങ്ങനെയുള്ള ഗുണങ്ങളുള്ളതിനെ ശബ്ദത്തിലൂടെ ഗ്രഹിക്കാൻ പറ്റും. അരൂപമായ ഒന്നിനെ എങ്ങനെ ശബ്ദത്തിലൂടെ ഗ്രഹിക്കാൻ പറ്റും? അനഭിധേയത്വം, അത് ഇത് വാച്യമല്ല. എന്നാൽ ഇതെല്ലാം സഹായിക്കുന്നുണ്ട്. ചക്ഷു കൊണ്ട് ഇതിനെ ഗ്രഹിക്കുന്നില്ല, പക്ഷെ ചക്ഷു ഇതിനെ സഹായിക്കും. വാക്കുകൊണ്ട് ഇതിനെ ഗ്രഹിക്കാൻ കഴിയുന്നില്ല, പക്ഷെ വാക്കു ഇതിനെ സഹായിക്കും. വാക്ക് സഹായിക്കുന്നെങ്ങനെ? അതിന്റെ വാച്യമായിട്ടല്ല, അതിന്റെ ലക്ഷ്യമായി അതിനെ ബോധിപ്പിക്കാൻ വാക്ക് സഹായിക്കും. അതുപോലെ അന്യേഹി ദേവേഹി ഇത്രേഹി ഇന്ദ്രിയേഹി. സാധാരണ ഇന്ദ്രിയങ്ങളെ ദേവന്മാരെന്ന് പറയും. ഓരോ ഇന്ദ്രിയങ്ങൾക്കും ആഗ്രഹണ ശക്തി കൊടുക്കുന്നത് ദേവന്മാരാണ്. അതുകൊണ്ട് ഇന്ദ്രിയങ്ങളെ തന്നെ ദേവന്മാരെന്ന് പറയുന്നു. ഒരു ഇന്ദ്രിയങ്ങൾക്കും ഇതിനെ പ്രകാശിപ്പിക്കാൻ സാധ്യമല്ല. അസമയം ഗുരുവൻ എന്ത് ചെയ്യുന്നു? അതിനെ കേൾക്കാൻ ശ്രമിക്കുന്നു, കാണാൻ ശ്രമിക്കുന്നു, മനസ്സിലൂടെ അറിയാൻ ശ്രമിക്കുന്നു. നിരന്തര ശ്രമങ്ങൾ നടത്തുകയാണ്. അത് സാധ്യമല്ല. ഇന്ദ്രിയങ്ങളിലൂടെ ഒന്നും ഇതിനെ അറിയാൻ സാധ്യമല്ല. തപസ് സർവപ്രാപ്തി സാധനത്തേവി എന്ന തപസ് ആഗ്രഹ്യത്തെ. തപസ്സുകൊണ്ട് എന്തും നേടാം. സർവപ്രാപ്തി സാധനം എന്ന് വെച്ചാൽ അണിമാതി ഐശ്വര്യങ്ങളെല്ലാം നേടാം. ഈശ്വരതുല്യനാകാം. ഈശ്വരനെ പോലെ തന്നെ സൃഷ്ടി സ്ഥിതി സാമർഥ്യങ്ങൾ വരെ നേടാം. സർവപ്രാപ്തി സാധനമാണ് തപസ്. തത്വജ്ഞാനം കൊണ്ടാകുന്നു നേടാൻ കഴിയത്തില്ല. തപസ്സുകൊണ്ടേ അതൊക്കെ സാധ്യമാണ്. തത്വജ്ഞാനം കൊണ്ട് അണിമാതി ഐശ്വര്യങ്ങളോ അങ്ങനെ ഒന്നും നേടാൻ കഴിയത്തില്ല. തത്വജ്ഞാനത്തിന്റെ ഫലം ബന്ധവിമുക്തി, അല്ലാതെ വേറെ ഒരു ഫലമാതിൽ നിന്നുണ്ടാകത്തില്ല. തപസ്സിനങ്ങനെയാണ്. അനേക ശക്തികൾ അതുകൊണ്ട് നേടാൻ പറ്റും. അപ്പൊ ശക്തികൾ കാണുന്നതെല്ലാം തപസ്സിന്റെ ഫലമാണ്. ആ തപസ് കൊണ്ട് തന്നെ ഗ്രഹീയത്തെ ഈ തത്വത്തെ ഗ്രഹിക്കാൻ സാധ്യമല്ല. നേരത്തെ തപസ്സിന്റെ പ്രാധാന്യം പറഞ്ഞു. എന്താണ് മനസ്സിന്റെ ഇന്ദ്രിയങ്ങളുടെ ഏകാഗ്രത? ഇവിടെ തപസ് എന്ന് പറയുന്നത് അതല്ല, സർവപ്രാപ്തി സാധനം. ആഗ്രഹിക്കുന്ന എന്തും നേടാൻ ഗുരുവനെ പ്രാപ്തമാക്കുന്ന ശക്തിവിശേഷം, അതിനുവേണ്ടിയിട്ടുള്ള ഉപായങ്ങൾ, ആ ഉപായങ്ങളിലൂടെ ശക്തികളെ നേടുന്നു, ഐശ്വര്യങ്ങൾ പ്രാപിക്കുന്നു. അതുകൊണ്ട് അതിന്റെ വിഷയങ്ങളെ നേടാം. ഈ തത്വത്തെ തത്വജ്ഞാനം സാധ്യമല്ല. യഥാ വൈദികേന അഗ്നിഹോത്രാദി കർമ്മണ പ്രസിദ്ധ മഹത്വനാപി ന ഗൃഹ്യത്തെ. അതുപോലെ തന്നെ കർമ്മണ, തപസ കർമ്മണ, ഇതെല്ലാം ഒരു ഭാഗത്ത് നിഷേധിക്കുകയും വേറൊരു ഭാഗത്ത് ഇതിനെല്ലാം അംഗീകരിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കും. കർമ്മം കൊണ്ട് നേടാൻ കഴിയില്ല എന്ന് പറയുന്നത് ശരിയാണ്. പക്ഷെ അതേ കർമ്മം കൊണ്ട് ഇതിനെ നേടാമെന്നും പറയും. അത് ചിത്തശുദ്ധിക്ക് ഉപകരിക്കുമ്പോൾ. ഇവിടെ ഇപ്പോൾ പറയുന്നത് കർമ്മത്യാഗത്തിന് പ്രാധാന്യം കൊടുത്താ പറയുന്നു. കർമ്മത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, കൊടുക്കുന്ന ഭാഗങ്ങളുണ്ട്. പക്ഷെ ഇവിടെ ഭാഷകാരൻ കർമ്മത്യാഗത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ക്രിയാവാൻ അവൻ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാലും ബാധിക്കുന്നില്ല, അങ്ങനെയും പറയും. പക്ഷെ ഭാഷകാരനല്ല പ്രാധാന്യം കൊടുക്കുന്നത്. ഭാഷകാരൻ പറയുന്നു കർമ്മം കൊണ്ട് സാധ്യമല്ല. വൈദികേന അഗ്നിഹോത്രാദി കർമ്മമാണ്, വൈദികമായ അഗ്നിഹോത്രാദി കർമ്മം. ആ കർമ്മങ്ങൾക്ക് അതിൻ്റെതായ ഫലങ്ങളുണ്ട്. അഗ്നിഹോത്രാദികൾ ചെയ്താൽ ആ ഫലമുണ്ടാകും. പ്രസിദ്ധ മഹത്വനാവി, അത് മഹത്തായ കർമ്മങ്ങളാണ്. വേദത്തിൽ മുഖ്യമായിരിക്കുന്നതാണ്. പക്ഷെ അതുകൊണ്ടൊന്നും ഈ തത്വത്തെ ഗ്രഹിക്കാൻ സാധ്യമല്ല. കിം പുനഃസ്യ ഗ്രഹണേ സാധനം, പിന്നെ എന്തുകൊണ്ട് ഗ്രഹിക്കാം? എന്തുകൊണ്ട് അതിനെ ഗ്രഹിക്കാൻ പറ്റും? പറയുന്നു ജ്ഞാനപ്രസാദേന, അതാണ് അതിന്റെ ഉപായമായി പറയുന്നത്. ആത്മാവബോധന സമർത്ഥമഭി സ്വഭാവേന സർവപ്രാണിനാം ജ്ഞാനം ബാഹ്യവിഷയരാഗാദിദോഷകരിഷിതം അപ്രസന്നം അശുദ്ധം സൻ ന അവബോധേതി നിത്യം സന്നിഹിതം അഭി ആത്മതത്വം. മല അവനദ്ധം ഇവ ആദർശം, നിരുളിതം ഇവ സലിലം. യഥാ ഇന്ദ്രിയ വിഷയ സംസർഗജനിത രാഗാദി മല കാലുഷ്യ അപനയന ആദർശ സലിലാദിവ പ്രസാദിത സ്വച്ഛം ശാന്തം അവതിഷ്ഠതേ തഥാ ജ്ഞാനസ്യ പ്രസാദസ്യ. ജ്ഞാനപ്രസാദത്തെ വിശദീകരിച്ചാണ്. ജ്ഞാനപ്രസാദം എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ പറയുന്നത് അത് ആ മനസ്സിന്റെ പ്രസാദം തന്നെ. ജ്ഞാനം സദാ പ്രസന്നമാണ്. ജ്ഞാനം സ്വയം പ്രകാശമെന്നാണ് പറയുന്നത്. ജ്ഞാനം ശ്രോതാവിന്റെ സ്വരൂപമെന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ ജ്ഞാനത്തിൽ മാലിന്യം സംഭവിച്ചു, മലിനത വന്നു. ജ്ഞാനത്തിൽ വാസ്തവത്തിൽ മാലിന്യം വരത്തില്ല, പക്ഷെ ഇവിടെ മാലിന്യം വന്നതുപോലെ സംഭവിച്ചിരിക്കും. അത് മാറിയാൽ ജ്ഞാനപ്രസാദമായി. ജ്ഞാനത്തിൽ നിന്ന് ഈ മാലിന്യങ്ങൾ മാറിയാൽ മതി. മനസ്സിന്റെ മാലിന്യങ്ങൾ, രാഗാദി മാലിന്യങ്ങൾ. ആത്മാവബോധന സമർത്ഥമഭി ജ്ഞാനം. ജ്ഞാനമെന്ന് നമ്മൾ അറിയുന്നത് ജ്ഞാനപ്രകാശത്തോടുകൂടിയ മനസ്സിനെയാണ് ജ്ഞാനമെന്ന് പറയുന്നത്. കേവലമായ മനസ്സ് ജ്ഞാനമില്ലാത്ത അങ്ങനെ ഒന്നുമില്ല. മനസ്സ് മാറി വരുഞ്ഞാനോ? അങ്ങനെയൊന്നും നമ്മുടെ അനുഭവത്തിയില്ല. നമ്മുടെ അനുഭവത്തിയിരിക്കുന്നത് ജ്ഞാനം മനസ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഒന്ന് തന്നെ. എന്താണ് അത്? മനസ്സെന്ന് പറയുന്ന ഇന്ദ്രിയത്തിലൂടെ ജ്ഞാനം പ്രകാശിക്കുന്നു, അതാണ്. അവിടെ നമ്മളതിനെ ജ്ഞാനമെന്ന് പറഞ്ഞാലും മനസ്സെന്ന് പറഞ്ഞാലും ഒരർത്ഥം തന്നെ. ജ്ഞാനമെന്ന് പറഞ്ഞാൽ അതിൽ മനസ്സുകൂടി ചേർന്നിരിക്കുന്നു, മനസ്സെന്ന് പറഞ്ഞാൽ അതിൽ ജ്ഞാനം കൂടി ചേർന്നിരിക്കുന്നു. ഇതാണ് നമ്മുടെ അനുഭവ രൂപത്തിലുള്ള ജ്ഞാനം അല്ലെങ്കിൽ മനസ്സ്. ഇതിന്റെ പ്രസാദം അത് വേണം എന്നാണ്. ഈ ജ്ഞാനം അല്ലെങ്കിൽ മനസ്സ് ഇത് ആത്മ അവബോധന സമർത്ഥമുപയോഗി. ഇതിന് ഈ ആത്മബോധത്തിന് ഉള്ള സാമർത്ഥ്യമുണ്ട്. ഈ ജീവന് ആത്മബോധം എന്ന് പറയുന്ന പദവിയിലെത്തിക്കുന്നതിന് ഉള്ള ശേഷി ഈ ജ്ഞാനത്തിന് തന്നെ ഉണ്ട്. ഇപ്പം നമ്മുടെ കയ്യിലിരിക്കുന്ന ജ്ഞാനം. പക്ഷേ സ്വഭാവേന സർവപ്രാണിനാം ജ്ഞാനം. പക്ഷേ ഈ ജ്ഞാനം, സർവപ്രാണികളിലിരിക്കുന്ന ഈ ജ്ഞാനം സ്വഭാവേന തന്നെ ബാഹ്യവിഷയരാഗാദി ദോഷകലുഷിതം. ബാഹ്യവിഷയങ്ങളോടുള്ള രാഗം തുടങ്ങിയ ദോഷങ്ങളാൽ കലുഷിതമാണ് ആ മനസ്സ്. അതുകൊണ്ടത് അപ്രസന്നമാണ്. ആത്മതത്വത്തെ പ്രകാശിപ്പിക്കുന്നതിനു കഴിയുന്നില്ല, അല്ലെങ്കിൽ ആത്മതത്വത്തിന്റെ പ്രകാശത്തിൽ അത് വിലയിക്കുന്നില്ല. ഏത് തരത്തിൽ വേണമെങ്കിലും പറയാം. ആത്മതത്വത്തെ പ്രകാശിപ്പിച്ച് ആ പ്രകാശത്തിൽ അത് ഇല്ലാതാകുന്നില്ല എന്നുള്ളത് അപ്രസന്നമായിരിക്കുന്നു, അശുദ്ധമായിരിക്കുന്നു. സന്ന അവബോധേതി നിത്യം സന്നിഹിതമൊക്കെ ആത്മതത്വം. ഈ ആത്മതത്വം എവിടെയിരിക്കുന്നു? ഈ മനസ്സിനോട് ചേർന്ന്. അത് മനസ്സിൽ വ്യാപിച്ചിരുന്നിട്ടാണ് മനസ്സിനെ അത് ജ്ഞാനമാക്കിയത്, ജ്ഞാനമയമാക്കിയത്. ആ മനസ്സിനോട് ചേർന്നിരിക്കുന്ന എന്താണോ നിത്യം സന്നിഹിതം, അതിൽ നിന്ന് വേർപിരിക്കാൻ വയ്യാത്ത രീതിയിലിരിക്കുന്നത് തന്നെയാണ് ഈ ആത്മതത്വം. ജ്ഞാനമാകുന്ന മനസ്സ്, അല്ലെങ്കിൽ മനസ്സാകുന്ന ജ്ഞാനം എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ രണ്ടിനെ പറയുന്നു, ജ്ഞാനത്തെയും മനസ്സിനെയും. അല്ല, ആ ജ്ഞാനം അത് മനസ്സിൽ നിന്ന് വേറെ പിരിയാതിരിക്കുകയാണ്. അങ്ങനെ ഇരുന്നിട്ടും മനസ്സിന് അതിനെ പ്രകാശിപ്പിക്കാൻ കഴിയുന്നില്ല. ജ്ഞാനവും മനസ്സും ഒന്നായിരുന്നിട്ടും മനസ്സിന് ജ്ഞാനത്തെ പ്രകാശിപ്പിക്കാൻ കഴിയുന്നില്ല. ജ്ഞാനത്തിന് മനസ്സിനെ വിട്ടിട്ട് സ്വയം അങ്ങ് പ്രകാശിക്കാനും കഴിയുന്നില്ല. ഇന്ന് അവബോധേതി നിത്യം സന്നിഹിതമൊക്കെ ആത്മതത്വം, അതിനോട് ചേർന്നിരുന്നിട്ട് കൂടി ആത്മതത്വത്തെ മല അവനദ്ധമിവ ആദർശം. ആദർശം കണ്ണാടി, കണ്ണാടിയിൽ അഴുക്ക് വരേണ്ടതുപോലെ കണ്ണാടിക്ക് പ്രകാശിക്കുന്നതിനുള്ള ഒരു ശേഷിയുണ്ട്. അഴുക്കിയിരിക്കുമ്പോഴും ആ ശേഷിയുണ്ട്, പക്ഷെ പ്രകാശിക്കാൻ കഴിയുന്നില്ല. കണ്ണാടിയുടെ പ്രകാശവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ ആ അഴുക്ക് എന്താണ്? അതിന് നേരെ വിപരീതമായൊരു സ്വഭാവമാണ്. നേരെ വിപരീതമായൊരു സ്വഭാവമായിരുന്നിട്ട് അതിനോടൊരു ചേർച്ചയും ഇല്ലാതിരുന്നിട്ട് അതെന്ത് ചെയ്യുന്നു? അതിന് പ്രകാശത്തെ തടയും. അഴുക്കിന് പ്രകാശത്തിൻ്റെ ഒരു ഗുണവുമില്ല. എന്നാലും അഴുക്കിന് പ്രകാശത്തെ തടയാൻ കഴിയുന്നു. ജ്ഞാനവും അജ്ഞാനവും പോലെ, ജ്ഞാനവും മനസ്സും പോലെ. ഈ മനസ്സിന് ജ്ഞാനത്തിൻ്റെ യാതൊരു യോഗ്യതയും യാതൊരു പ്രാപ്തിയും ഉള്ളതല്ല. വെളിച്ചവിടെ അഴുക്കവിടെ കണ്ണാടിയിൽ വെളിച്ചത്തോടെ നമുക്ക് അഴുക്കിനെ തരതിമപ്പെടുത്താനൊന്നുമില്ല. പക്ഷെ എന്നാലും അതിനെന്ത് ചെയ്യുന്നു? വെളിച്ചത്തെ മറയ്ക്കാൻ കഴിയുന്നു. അതുപോലെ ഈ മനസ്സിനെ ഈ ജ്ഞാനത്തോട് തരതിമപ്പെടുത്താനൊന്നുമില്ല. ഒന്നുമല്ലാതിരുന്നിട്ടും അതിനെന്ത് ചെയ്യുന്നു? ജ്ഞാനത്തെ മറിക്കാൻ കഴിയുന്നു. ജ്ഞാനം ഏറ്റവും വലിയ ശക്തനാണ്. മനസ്സെന്ന് പറയുന്ന ഏറ്റവും വലിയ ദുർബലനും ദുർബലനുമായിരിക്കുന്ന ആ മനസ്സിന് ശക്തമായ ജ്ഞാനത്തെ തടയാൻ കഴിയും. അതങ്ങനെ സംഭവിക്കുന്നു. കണ്ണാടിയെ അഴുക്ക് മറയ്ക്കുന്നത് പോലെ ജ്ഞാനം എത്രയോ വിശേഷതകളുള്ളതാണ്, എത്രയോ വിലക്ഷണമാണ് മറ്റ് സർവത്തിൽ. അതൊക്കെ ഉണ്ടായിരുന്നിട്ടും അത് മനസ്സിന്റെ മുമ്പിൽ ഒന്നും അല്ലാതായി പോകുന്നു, മറഞ്ഞു പോകുന്നു. വില്ലുള്ളി തമ്മിവ സലിലം, സലിലം ജലം. അത് സ്വച്ഛമായിരിക്കുമ്പോൾ, ചലിക്കാതിരിക്കുമ്പോൾ അത് എത്ര സ്വച്ഛമായിരിക്കുന്നു. ചലിക്കാതിരിക്കുമ്പോൾ അതിന്റെ സ്വച്ഛത, അതിന്റെ പ്രകാശ ഗ്രഹണശേഷി, പ്രതിഫലനശേഷി, അതെല്ലാം വളരെ ഉത്തമമായിരിക്കുന്നു. പക്ഷെ അതൊന്ന് ചലിച്ചു കഴിഞ്ഞാൽ ഉടനെ അവിടെയുള്ള പ്രതിഫലനങ്ങളെല്ലാം അനുകൂലമാകും. വെല്ലുളിതം ഇവ സല്ലം, ജലം ഇളകിയതുപോലെ ഇളകി കഴിഞ്ഞാൽ ഉടനെ അതിൻ്റെ അസ്വച്ഛത നഷ്ടപ്പെട്ടു പോകും. പിന്നെ തിരകളുടെയും തരംഗങ്ങളുടെയും എല്ലാം കോലാഹലങ്ങളാണ്. അതുപോലെ ആണ് ഈ ജ്ഞാനം. അത് മനസ്സുമായി ചേർന്നിട്ട് അത് ഇളകിയ സമുദ്രം പോലെയായി, ജലം പോലെയായി, മലിനമായ കണ്ണാടി പോലെയായി. സ്വയം അത് ജ്ഞാനസ്വരൂപമായി പ്രകാശിച്ചുകൊണ്ടിരുന്നിട്ട് പറയുന്നത് എന്താണ്? ഈ സ്വയം പ്രകാശിക്കുന്ന ഇത് സർവശ്രേഷ്ഠമായി സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ പ്രകാശത്തെ തടയാൻ വന്നത്, അതിനെ ബന്ധിക്കാൻ വന്നതോ അത് വളരെ നിസ്സാരമായ തുച്ഛമായ ഒന്നാണ്. ആ തുച്ഛമായ ഒന്നുകൊണ്ട് ഇതിന് വാസ്തവത്തിൽ ബന്ധനം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് ഒരു ഭ്രമമാണ്. കാരണം അതിന് ആ തുച്ഛമായ ഒന്നിനെ ഇതിനെ ബന്ധിപ്പിക്കാൻ സാധിക്കും. അപ്പൊ ആ മാലിന്യം മാറുക എന്ന് പറയുമ്പോൾ ഈ വളരെ തുച്ഛമായിരിക്കുന്ന ഈ ബന്ധനം മനസ്സ് ഇത് മാറുക എന്നുള്ളതാണ്. അത് തുച്ഛമായതുകൊണ്ട് തന്നെ അത് മാറുന്നതിന് തടസ്സങ്ങളുമില്ല. അഴുക്ക് കണ്ണാടിയിൽ പറ്റിയെന്ന് വിചാരിച്ച് കണ്ണാടിക്ക് ഒരു ദോഷം സംഭവിക്കുന്നില്ല. കണ്ണാടിയുടെ പ്രകാശത്തിനൊരു ഒരു ന്യൂനതയും വരുന്നില്ല. അതൊന്നും ചെയ്യാൻ അഴുക്കിന് കഴിയില്ല. മറിച്ച് അവിടെ അഴുക്കിനെ മാറ്റുക എന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ കണ്ണാടിയിൽ മുമ്പ് നഷ്ടപ്പെടാത്ത പ്രകാശം തന്നെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെയാണ് ഇവിടെ മനസ്സും ജ്ഞാനവും. ജ്ഞാനത്തിന് മനസ്സിനൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അഴുക്കിന് കണ്ണാടിയെ നശിപ്പിക്കാൻ കഴിഞ്ഞില്ല. ആ പ്രകാശം അങ്ങനെ തന്നെ ആയിരിക്കുന്നു. പക്ഷെ എന്നിട്ട് ഒരു മറ സൃഷ്ടിച്ചു അതിന്റെ പ്രകാശത്തെ പുറത്തെത്തിക്കാത്ത രീതിയിൽ. അതുപോലെ തന്നെ ഈ ജീവനെ അതിന്റെ യാഥാർത്ഥ്യത്തെ ബോധിപ്പിക്കാത്ത തരത്തിൽ, അവനെ സംസാരം അനുഭവിക്കത്തക്ക തരത്തിൽ മനസ്സിനൊരു മറയുണ്ടാക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് അശുദ്ധം സന്ന അവലോകയതി നിത്യം, നിത്യമായിരിക്കുന്ന, സന്നിഹിതമായിരിക്കുന്ന, അവന്റെ സ്വരൂപമായി തന്നെ ഇരിക്കുന്ന ആത്മതത്വത്തെ പ്രകാശിപ്പിക്കുന്നില്ല. ചക്ഷുഷ ഗൃഹ്യത്തെ നാപിവാചേർ ദേവേര് തപസ കർമ്മണ ജ്ഞാനപ്രസാദേന വിശുദ്ധസത്വഃ തതസ്തുതം പശ്യതേ നിഷ്കളം ധ്യായമാനഃ.